2020 ജനുവരി 29 ബുധനാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം. എയർ ഇന്ത്യക്ക് പൂട്ടുവീഴുമ്പോൾ ചികിത്സകൾ ഒന്നടങ്കം പരീക്ഷിച്ചിട്ടും രോഗം ഭേദമാകുന്നില്ലെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നേ ചെയ്യാനുള്ളൂ, ശാന്തമായ മരണം അനുവദിക്കുക. രാജ്യത്തിന് വൻ സാമ്പത്തിക ബാധ്യതയായി പണ്ടേ മാറിക്കഴിഞ്ഞ എയർ ഇന്ത്യ പൂർണ്ണമായും വിറ്റൊഴിക്കാനുള്ള കേന്ദ്ര തീരുമാനം എന്നേ നടപ്പിൽ വരുത്തേണ്ടതായിരുന്നു. ഒരു നടപടി കൊണ്ടും രാജ്യത്തെ ഈ പൊതുമേഖലാ വിമാന കമ്പനിയെ രക്ഷിക്കാനാവില്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞതാണ്. ദിവസേന 25 കോടി രൂപ നഷ്ടം സഹിച്ച് ഇതിനെ നിലനിർത്തേണ്ട ഒരാവശ്യവുമില്ല. മാത്രമല്ല, എയർ ഇന്ത്യയെ സർക്കാർ പൂർണ്ണമായും കൈയൊഴിയുമ്പോൾ ആരും അതോർത്ത് കണ്ണീർ പൊഴിക്കാനും പോകുന്നില്ല. അത്രയധികം ശാപമേറ്റാണ് ഈ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ നിൽപ്പ്. എയർ ഇന്ത്യയുടെ 100% ഓഹരികളും വിൽക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പ്രശ്നം അതൊന്നുമല്ല, രക്ഷപ്പെടുത്താനാവാത്ത വിധം വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്നു കഴിഞ്ഞ സ്ഥാപനം വാങ്ങാൻ ആര് തയ്യാറാകുമെന്ന ചോദ്യമാണ് കോർപ്പറേറ്റ് ലോകത്ത് സജീവമായി നിൽക്കുന്നത്. വിദേശ കമ്പനികൾക്ക് ഇന്ത്യയിലെ കമ്പനികളുമായി ചേർന്നേ മഹാരാജാവിനെ വിലക്കെടുക്കാനാവൂ. ഏറ്റെടുത്താലും കമ്പനിയുടെ നിയന്ത്രണം ഇന്ത്യൻ കമ്പനിക്കായിരിക്കുമെന്ന നിബന്ധന വിദേശ കമ്പനികളെ പിറകോട്ട് നയിച്ചേക്കാം. 2 വർഷം മുൻപ് എയർ ഇന്ത്യയുടെ 76% ഓഹരികൾ കേന്ദ്രം വിൽപ്പനയ്ക്ക് വച്ചതാണ്. ആരും മുന്നോട്ട് വന്നില്ല. വൻതോതിൽ പണം മുടക്കി വഴിയേ പോയ വയ്യാവേലിയെടുത്ത് തലയിൽ വയ്ക്കാൻ തയ്യാറാകുന്നവർ വിരളമായിരിക്കുമല്ലോ. 17 മാർച്ച് വരെയാണ് താൽപര്യപത്രം സമർപ്പിക്കാൻ സമയം നൽകിയിരിക്കുന്നത്. അപേക്ഷകരായി ആരും വന്നില്ലെങ്കിൽ എയർ ഇന്ത്യ പൂട്ടിക്കെട്ടാൻ തന്നെയാണ് തീരുമാനം. അടുത്ത സാമ്പത്തിക വർഷം എയർ ഇന്ത്യ എന്ന പൊതുമേഖലാ ഭീമൻ വ്യോമയാന ഭൂപടത്തിൽ ഒരുപക്ഷെ ഉണ്ടാകാനിടയില്ല. ഇന്ത്യയുടെ വ്യോമയാന ചരിത്രത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ച ശേഷമാകും വ്യോമരാജാവിന്റെ വിടവാങ്ങൽ. 1932 ക്രാന്തദർശിയായ ടാറ്റ തുടങ്ങിയ വിമാന കമ്പനി 1952 കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തതോടെയാണ് എയർ ഇന്ത്യയായി മാറിയത്. 13,600 ജീവനക്കാരും 172 വിമാനങ്ങളുമുള്ള എയർ ഇന്ത്യ വർഷങ്ങളായി തുടർച്ചയായ നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനത്തിന്റെ കൂടപ്പിറപ്പായ സകല ഏനക്കേടുകളും അതിനുണ്ട്. യൂണിയനുകളുടെ ബാഹുല്യവും ജീവനക്കാരുടെ നിഷേധാത്മക സമീപനവും കുത്തഴിഞ്ഞ മാനേജ്മെന്റും കേന്ദ്രം ഭരിക്കുന്നവരുടെ തലതിരിഞ്ഞ നയങ്ങളും വ്യോമയാന രംഗത്തെ മത്സരവുമെല്ലാം എയർ ഇന്ത്യയെ പടിപടിയായി നാശത്തിലേക്ക് തള്ളിവിട്ട പ്രബല ഘടകങ്ങളാണ്. കേന്ദ്ര സർക്കാർ കാലാകാലങ്ങളിൽ അനുവദിക്കുന്ന ധനസഹായം കൊണ്ടാണ് സ്ഥാപനം ഇത്രയും നാൾ പിടിച്ചുനിന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ നീർച്ചുഴിയിൽ പെട്ട് നിൽക്കുന്ന കേന്ദ്ര സർക്കാരിനും ഇനി എയർ ഇന്ത്യയ്ക്കായി പണം ഒഴുക്കാൻ സാധ്യമാകാതെ വന്നിരിക്കുകയാണ്. മാത്രമല്ല, എത്ര പണം പമ്പ് ചെയ്താലും ലാഭത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാനാകാത്ത വിധം അത് തകർന്ന നിലയിലായിക്കഴിഞ്ഞു. അന്താരാഷ്ട്ര വ്യോമ ഭൂപടത്തിൽ എയർ ഇന്ത്യയ്ക്കുള്ള അദ്വിതീയ സ്ഥാനം പഴങ്കഥയാകുമ്പോൾ അതോർത്ത് വിലപിക്കാൻ കുറച്ചു ജീവനക്കാർ മാത്രമേ കാണുകയുള്ളൂ. 62,000 കോടിയുടെ കടബാധ്യതയിൽ 38,714 കോടി രൂപ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുമെന്നാണ് പറയുന്നത്. വാങ്ങാനെത്തുന്നവർക്ക് ബാധ്യതയായി ശേഷിക്കുക 23,286 കോടി രൂപയാകും. ഇത്രയും വലിയ സംഖ്യയുടെ ബാധ്യതയുമായി എയർ ഇന്ത്യയെ കൈക്കൊള്ളാൻ ആര് തയ്യാറാകുമെന്നതാണ് പ്രശ്നം. എത്തിഹാദ്, ഇൻഡിഗോ വിമാന കമ്പനികൾ അടുത്തിടെ എയർ ഇന്ത്യ ഏറ്റെടുക്കാൻ താൽപര്യം കാണിച്ചതാണ്. എന്നാൽ ആ നീക്കം വിജയിച്ചില്ല. ലാഭത്തിൽ നടക്കുന്ന വിമാന കമ്പനിയാണ് ഇൻഡിഗോ. ലോകത്തെ വ്യോമയാന ചരിത്രത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള എയർ ഇന്ത്യ ഓർമ്മയാകുമെങ്കിലും അതിന് കീഴിലുള്ള മറ്റ് സ്ഥാപനങ്ങൾക്ക് തുടർന്നും പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാകുമെന്നാണ് സൂചന. മലയാളികളെ സംബന്ധിച്ചിടത്തോളം എയർ ഇന്ത്യ എന്ന നാമം അവിസ്മരണീയമാണ്. ഒരു കാലത്ത് ലക്ഷക്കണക്കിന് മലയാളികളുടെ ഗൾഫ് യാത്രയ്ക്ക് ആശ്രയം എയർ ഇന്ത്യ ആയിരുന്നു. ഈ വകയിൽ ഏറ്റവും അധികം അവർ ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്തു. ഉത്തരവാദിത്ത ബോധമില്ലാത്ത എയർ ഇന്ത്യ ജീവനക്കാരിൽ നിന്നുള്ള അധിക്ഷേപങ്ങൾ സഹിച്ചുകൊണ്ടായിരുന്നു പലരുടെയും ആകാശ സഞ്ചാരം. ഗൾഫ് മലയാളികളുടെ ശാപവചനങ്ങൾ ഏറ്റുവാങ്ങിയാണ് ഒരു കാലത്ത് എയർ ഇന്ത്യ വൻ ലാഭം നേടിയിരുന്നത്. ഇപ്പോഴും സീസൺ കാലത്ത് ഏറ്റവും ഉയർന്ന യാത്രാക്കൂലി അടിച്ചേൽപ്പിക്കുന്നതിൽ എയർ ഇന്ത്യയും ഒട്ടും പിന്നിലല്ല. പൊതുമേഖലയ്ക്ക് വേണ്ടി ഉറക്കെ വാദിക്കുന്നവർക്കുള്ള മറ്റൊരു പാഠപുസ്തകമാണ് എയർ ഇന്ത്യ. രാജ്യത്തിന്റെ അഭിമാനമായിരുന്ന ഒരു സ്ഥാപനം നഷ്ടത്തിന്റെ നടുക്കയത്തിൽപ്പെട്ട് ഒടുവിൽ പൂട്ടുവീഴുന്ന പതനത്തിലെത്തിയതിന്റെ നാൾവഴി മാനേജ്മെന്റ് വിദ്യാർത്ഥികൾ ആഴത്തിൽ പഠിക്കുക തന്നെ വേണം. എയർ ഇന്ത്യയെ നിലനിർത്താൻ വേണ്ടി സർക്കാർ ഇതുവരെ മുടക്കിയ പണം കൊണ്ട് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാമായിരുന്നു.